ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
മനുഷ്യരാശിയുടെ വലിയ ആഘോഷങ്ങളെല്ലാം ഒരു പൊതു തത്വത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. തിന്മയുടെ മേൽ അവസാന ജയം നന്മയ്ക്കായിരിക്കും എന്ന്. എന്നുവച്ചാൽ തിന്മയും അസത്യവും ഒക്കെ ജയിക്കുന്ന ഘട്ടങ്ങൾ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അത് ആത്യന്തികമാണ് എന്ന് കരുതരുത്. വെറും താൽക്കാലികം. ഭൂരിപക്ഷം ചിലപ്പോൾ അതാണ് ശരി എന്ന് കരുതിയേക്കാം. അതായത്, തിന്മയും അസത്യവും ശരി എന്നു കരുതുന്ന ഭൂരിപക്ഷത്തിനൊപ്പം ചേർന്ന് ആത്യന്തിക ജയം അതിനാണ് എന്നുറപ്പിക്കരുത്. അതിനെ എതിർക്കുമ്പോൾ പലപ്പോഴും കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. എങ്കിലും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക. സത്യത്തിന്റെ പക്ഷത്ത് ഒരു ന്യൂനപക്ഷമേ ഉള്ളൂവെങ്കിലും അചഞ്ചലമായി നിൽക്കുക. ഈസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലളിതമായ സത്യവും ഇതുതന്നെയാണ്. അവസാനമായി ജയിക്കുന്നത് നന്മയും സത്യവും മാത്രമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തു ചെയ്തിട്ടാണ് യേശുക്രിസ്തുവിന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? എല്ലാവരുടെയും നന്മ മാത്രമാണ് അദ്ദേഹം കാംക്ഷിച്ചത്. പ്രവൃത്തിയിലും പറച്ചിലും നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് മതമേലധ്യക്ഷന്മാരും അധികാരികളും അടങ്ങുന്ന ഒരു വലിയ ഭൂരിപക്ഷം യേശുവിനെ ക്രൂശിച്ചു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചവർ തന്നെ അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്നാക്രോശിച്ചു. അങ്ങനെ റോമൻ കോടതിയുടെ വിധിയനുസരിച്ച് യേശുവിനെ നിന്ദിക്കുകയും നിഷ്ഠൂരമായി പ്രഹരിക്കുകയും ഒടുവിൽ കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ടും യേശു പ്രാർത്ഥിച്ചത് ഈ കൊടിയ പാതകം ചെയ്യുന്ന തന്റെ പ്രതിയോഗികളോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. യേശു പ്രാണൻ വിട്ടു. എന്നാൽ വിശ്വാസിലോകം മനസ്സിലാക്കിയ വലിയ സത്യം അവിടെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. തിന്മയും അസത്യവും ജയിച്ചു എന്ന് കരുതിയ ആ നിമിഷത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ ശക്തികളെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞു. പുനരുദ്ധാനം എന്ന അത്ഭുത പ്രതിഭാസം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് പീഡനങ്ങളെയും കുരിശിനെ തന്നെയും നേരിടേണ്ടി വന്നേക്കാം. ബൈബിൾ പറയുന്നതിങ്ങനെയാണ്. മഹാപുരോഹിതനായ കയ്യഫാവ് കപടതന്ത്രം പ്രയോഗിക്കുന്നതിൽ മിടുക്കനായിരുന്നു. പിലാത്തോസ് ആകട്ടെ ദൗർബല്യമുള്ള മനുഷ്യനായിരുന്നു. യൂദാസിന്റെ ഭക്തിരാഹിത്യം, പരീശന്മാരുടെ മതഭ്രാന്ത്, പത്രോസിന്റെ ഭീരുത്വം, ഈ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു യേശു ക്രൂശിക്കപ്പെടാൻ കാരണമായത്. ഇതേ സ്വഭാവമുള്ള മനുഷ്യർ ഇന്നുമുണ്ട്. കപട കുടിലതന്ത്രങ്ങൾ പ്രകടിപ്പിക്കുന്നവർ, ദൗർബല്യവും ഭീരുത്വവും മതഭ്രാന്തും എല്ലാം ഇന്നുമുണ്ട്. അതുകൊണ്ടുതന്നെ സത്യവും നീതിയും ധർമ്മവുമെല്ലാം ക്രൂശിക്കപ്പെടുന്നുണ്ട്. അതാണ് ശരി എന്ന് വിശ്വസിച്ച് ബഹുഭൂരിപക്ഷം പീലാത്തോസിന്റെയോ യൂദാസിന്റെയോ മതഭ്രാന്തുള്ള പരീശന്മാരുടെയോ കൂടെ ചേർന്നേക്കാം എന്ന് കരുതി ആത്യന്തിക ജയം അതിനല്ല. സത്യം ജയിക്കും. ഈസ്റ്റർ ഇങ്ങനെ ചിലത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇരുളില്ലാതെ വെളിച്ചമില്ല, രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല, കുരിശില്ലാതെ കിരീടമില്ല. യേശുവിന്റെ ജീവിതത്തിലെ ഒരു നിലപാട് ശ്രദ്ധേയമാണ്. ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പുള്ള വിചാരണയ്ക്കായി പിടിച്ചുകൊണ്ടുപോകുവാൻ ഗെത്സമനെ തോട്ടത്തിൽ മഹാപുരോഹിതന്റെ പടയാളികൾ വന്ന സമയം, പത്രോസ് പെട്ടെന്ന് യേശുവിനെ സംരക്ഷിക്കാനായി വാൾ ഊരി പടയാളികൾക്ക് നേരെ വീശി. യേശു അപ്പോൾ അവനോട് പറഞ്ഞത്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. അതാണ് കാര്യം. തന്റെ ക്രൂശിനെ യേശു പിതാവ് തന്ന പാനപാത്രമായി കണ്ടു. അതുകൊണ്ടുതന്നെ പിതാവിന്റെ ഹിതം ചെയ്യുന്നത് ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമായി കണ്ടിരുന്ന യേശുവിന് ആ ക്രൂശിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞു. ജീവിതത്തിൽ മുള്ളുകൾ കൂടിയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം നമുക്ക്. അതിനെയും സ്വീകരിക്കാൻ തയ്യാറാകണം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.